We continue our study from the book of Colossians. So we began our study in Colossians last 2 weeks.
കൊലോസ്യ ലേഖനത്തിലുള്ള പഠനം നമുക്ക് തുടരാം. നമുക്ക് കൊലോസ്യ ലേഖനത്തിലുള്ള പഠനം കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് നമ്മൾ ആരംഭിച്ചിരുന്നു.
Once again we read Colossians chapter 1 verses 1 to 7.
കൊലോസ്യ ലേഖനം 1 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം.
Paul, an apostle of Christ Jesus by the will of God, and Timothy our brother, to the saints and faithful brothers in Christ at Colossae, grace to you and peace from God our Father. We always thank God, the Father of our Lord Jesus Christ, when we pray for you, since we heard of your faith in Christ Jesus and of the love that you have for all the saints, because of the hope laid up for you in heaven. Of this you have heard before in the word of truth, the gospel, which has come to you, as indeed in the whole world it is bearing fruit and increasing, as it also does among you, since the day you heard it and understood the grace of God in truth. Just as you learned it from Epaphras, our beloved fellow servant, he is a faithful minister of Christ Jesus, Christ on your behalf.
ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾക്ക് ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹപ്രിയനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ.
For boldness and confidence that you've given us to approach your very throne room by the blood of Jesus Christ your Son.
കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനാകുന്ന ക്രിസ്തു യേശു മുഖാന്തരം അവിടുത്തെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണമുള്ള ധൈര്യവും കൃപയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഓർത്തുന്ന നിങ്ങളുടെ സ്തോത്രം.
You are the God of the universe, yet you are our Father who loves us.
അവിടുന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുകയും ഞങ്ങളുടെ പിതാവായിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യും.
You gave us your only begotten Son.
അവിടുത്തെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്കായി നൽകിയത് ഓർത്ത് നന്ദി.
Lord Jesus, you left glory and you came into this world taking upon yourself human flesh, and we thank you Lord that in your perfect sinless body you paid the penalty for our sin.
ക്രിസ്തു യേശു നമ്പുരാനെ അവിടുന്ന് എല്ലാ മഹത്വവും വെടിഞ്ഞ് ഭൂമിയുടെ പരപ്പിലേക്ക് ഒരു മനുഷ്യനായി കടന്നു വന്ന് ഞങ്ങളുടെ പാപത്തിനുള്ള ശിക്ഷ അവിടുത്തെ ശരീരത്തിന്മേൽ ഏറ്റെടുത്തിരിക്കുന്നതോ കഴിഞ്ഞിരിക്കുന്നതോ നന്ദിയോടെ സ്തോത്രം.
Your word says that you were wounded for our transgressions, bruised for our iniquities.
അവിടുത്തെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നത് അവിടുന്ന് ഞങ്ങളുടെ അകൃത്യം നിമിത്തം തകർന്നു ഞങ്ങളുടെ അതിക്രമം നിമിത്തം മുറിവേറ്റിരിക്കുകയും ചെയ്തു.
The chastisement of our peace was laid on you.
ഞങ്ങളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവിടുത്തെ മേൽ അവിടുന്ന് ഏറ്റെടുത്തു.
It is by your wounds that we have been healed.
അവിടുത്തെ അടിപ്പണരാൽ ആവുന്നു ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
We thank you Lord that what we could never ever do you did for us.
കർത്താവേ, ഞങ്ങൾക്ക് ഒരിക്കലും ചെയ്യുവാൻ കഴിയാത്തത് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു.
We thank you because you included us in your death, burial, resurrection, ascension and exaltation.
കർത്താവേ, അവിടുത്തെ മരണത്തിലും അവിടുത്തെ പുനരുത്ഥാനത്തിലും അവിടുത്തെ സ്വർഗാരോഹണത്തിലും ഞങ്ങളെയും അവിടുന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം.
We thank you that when we trust you, we are seated with you in the heavenly places in Christ Jesus.
കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ച നാൾ മുതൽ ഞങ്ങളെ ക്രിസ്തു യേശുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവരായി സ്വർഗസ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം.
You indeed seated far above all authority, power, dominion, above every name that is named in this age and the age to come.
എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതിനും ഒക്കെ മീതെ അവിടുന്ന് തലയായിരിക്കുന്നവനാകയാൽ സ്തോത്രം.
And you seated us with you.
ഞങ്ങളെ അവിടുത്തോടുകൂടെ ആക്കി വെച്ചിരിക്കുന്നത്. കർത്താവേ, ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവരാക്കിയിരിക്കുന്നത്.
You made us partakers of the divine nature.
ആ ദിവ്യ സ്വഭാവത്തിന് ഞങ്ങളെ കൂട്ടാളികളാക്കിയല്ലോ.
You given us Lord the joy of being able to share in the fullness that is in you, the fullness of the God that is in you.
കർത്താവേ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയെ നിറഞ്ഞിരിക്കുന്നവനാകുന്ന പങ്കു വെക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് വലിയ ഭാഗ്യം അവിടെ
നൽകിയല്ലോ.
കർത്താവേ ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേര് അവിടെ എഴുതി ചേർത്തത് ഓർത്ത
സ്തോത്രം.
അവിടുത്തെ ദിവ്യ സ്വഭാവം ഞങ്ങളിലേക്ക് അവിടുന്ന് പകർന്നു തന്നത് ഓർത്ത
സ്തോത്രം.
കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തതൊക്കെയും ഓർക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമാണ് എങ്കിലും കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു.
And we thank you that we now stand on victory ground.
ഞങ്ങൾ വിജയത്തിന്റെ കർത്താവേ ആ പടിമേലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഓർത്ത് ഞങ്ങളുടെ സ്ഥാനീയമായി ഞങ്ങളെ
സ്വർഗത്തിലാക്കിയിരിക്കുകയാണ്.
സൈന്യങ്ങളുടെ ദൈവമാകുന്ന അവിടുന്നാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം
ചെയ്യുന്നത്.
കാൽവരി ക്രൂശിൽ അവിടുന്ന് സർപ്പത്തിന്റെ തലയെ
തകർത്തവനാണ്.
കാൽവരി ക്രൂശിൽ അവിടുത്തെ മരണത്തിലൂടെ വാഴ്ചകളെയും അധികാരങ്ങളെയും അവിടുന്ന് ആയുധവർഗം
വെപ്പിച്ചവനാണ്.
കഥാവേ അവിടുന്ന് നൽകിയിരിക്കുന്ന ശക്തിയാൽ ഇന്ന് ഞങ്ങൾക്ക് കഥാവെ പാമ്പിന്റെയും തേളിനെയും ഒക്കെ ചവിട്ടുവാൻ അധികാരം നൽകിയിരിക്കുന്നു. കഥാവ് എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളുടെ കഥാഭാഗം അവിടുന്നാണ് സകലത്തിൽ ഞങ്ങൾക്ക് ജയം
നൽകുന്നത്.
ഞങ്ങൾക്കെതിരായുള്ള ശത്രു അവൻ പരാജിതനായ ശത്രുവാകുന്നു. അവിടുത്തെ നാമത്തിൽ ഞങ്ങൾക്ക് സകലത്തിലും ജയമുള്ളതിനാൽ ക്രിസ്തുയേശു ഞങ്ങളെ സകലത്തിലും ജയോത്സവമായി നടത്തുന്നതിനാൽ ഈ ഭൂമിയുടെ വരപ്പിൽ അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ സ്ഥാനാപതികളാക്കിയിരിക്കുന്നത് സ്വർഗത്തിൽ ഭൂമിയിൽ ഞങ്ങൾ കെട്ടുന്നതൊക്കെയും അവിടുന്ന് സ്വർഗത്തിൽ കെട്ടുകയും ഭൂമിയിൽ ഞങ്ങൾ അഴിക്കുന്നതൊക്കെയും അവിടുന്ന് സ്വർഗത്തിൽ അഴിക്കുകയും
ചെയ്യുന്നതിനാണ്.
കരുണ ലഭിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് നന്ദിയോടെ
സ്തോത്രം.
കഥാവേ ഈ സത്യം ഞങ്ങൾ കൂടുതലായിട്ട് ഗ്രഹിക്കുവാനുള്ള കൃപയെ അവിടെ നൽകണമെന്ന് അവിടുന്ന് ആരാകുന്നു ഞങ്ങൾ കൂടുതലായി അറിയുവാൻ ഞങ്ങളെ
സഹായിക്കും.
ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചെയ്തത് ഞങ്ങൾ കൂടുതലായി അറിയട്ടെ
കർത്താവേ.
അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ വസിക്കുന്നത് ഓർത്ത് നന്ദിയോടെ. ഞങ്ങൾക്ക് സകല സത്യവും വെളിപ്പെടുത്തി തരുന്നവനാവുന്ന പരിശുദ്ധാത്മാവേ ഈ സായാഹ്നത്തിൽ വീണ്ടും ഞങ്ങൾ മധ്യേ വന്ന് ഞങ്ങൾ എഴുന്നള്ളുമാറാണെന്ന്
പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവേ കടന്നു വരണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ. Now we've been looking into the background of the letter to the Colossians.
കൊലോസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.
And with that background we can now get an overview of what Paul has written to the Colossian church.
ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് എന്താണ് എഴുതിയിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് നോക്കാം.
We know that Paul's letter to the Ephesians was written and sent around the same time as the letter to the Colossians.
ആ കൊലോസ്യ ലേഖനം എഴുതിയ അതേ സമയത്ത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഫേസ്യ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ലേഖനവും എഴുതി.
So when you keep that in mind, there are parallels between these two letters.
അത് നമ്മൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലേഖനങ്ങളും തമ്മിൽ സമാനമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും.
In the book of Ephesians, the emphasis is on the church, the body of Christ.
എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഊന്നൽ നൽകുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കാണ്.
But in Colossians, the emphasis is on Christ, the head of the body.
കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു എന്ന ശരീരത്തിന്റെ തലയ്ക്കാണ്
It's interesting to note that Paul used the vocabulary of the false teachers in this letter.
ഈ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലന് ദുരിതേവേഷ്ടാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ട്.
എന്നാൽ
അവരുടേതായിട്ടുള്ള അർത്ഥം അല്ല പൗലോസ് അതിനുവേണ്ടി
ഉപയോഗിക്കുന്നത്.
അതേ ആ ഭാഷ യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയമായ അർത്ഥത്തിലാണ് പൗലോസ് ഇവിടെ
ഉപയോഗിക്കുന്നത്.
പൗലോസ് ലേഖനം നാം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ആ നിറവ് പൂർണ്ണത എന്നുള്ള അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും.
And all these words were used by the Gnostic teachers in their heresy.
ഈ വാക്കുകളൊക്കെ ജ്ഞാനവാദികളായിട്ടുള്ളവർ ദുരുപദേശങ്ങൾക്ക് ഉപയോഗിച്ച വാക്കുകളാണ്.
But Paul gives the correct true meaning of these words.
എന്നാൽ പൗലോസ് ഈ വാക്കിനൊക്കെ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്.
And over 30 times you will find Paul using one tiny word all
ഏതാണ്ട് 30-ലധികം പ്രാവശ്യം പൗലോസ് വളരെ ചെറിയ എല്ലാം എന്നർത്ഥം വരുന്ന വാക്ക്
ഉപയോഗിച്ചിട്ടുണ്ട്.
ഈ ജ്ഞാനവാദികളുടേതായിട്ടുള്ള ഭാഷയിൽ വളരെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ജ്ഞാനം എന്ന വാക്കും പൗലോസ്
എഴുതിയിട്ടുണ്ട്.
പൗലോസ് ദൂതന്മാരെ കുറിച്ചും ആത്മാവിന്റെ ശക്തിയെ കുറിച്ചും ഒക്കെയും വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
But Paul's main theme in Colossians is the preeminence of Jesus Christ.
കൊലോസ്യ ലേഖനത്തിലെ പൗലോസിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഉപദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ്.
Colossians chapter 1 verse 18.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം.
And he is the head of the body, the church. He is the beginning, the firstborn from the dead, that in everything he might be preeminent.
അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകും.
കൊലോസ്യസ് 3:11.
കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം.
Here there is not Greek and Jew, circumcised and uncircumcised, barbarian or Scythian, slave, free, but Christ is all and in all.
അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു.
So there is no need for us to worry about angelic mediators or spiritual emanations.
ദൂതന്മാരുടേതായിട്ടുള്ള മധ്യസ്ഥത അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നാം കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല.
ലാസ്റ്റ് സൺഡേ വി സോ ദാറ്റ്.
കഴിഞ്ഞ ആഴ്ച നാം അത് ചിന്തിച്ചതാണ്.
ബിക്കോസ് ഗോഡ് ഹാസ് സെൻഡ് ഹിസ് സൺ ടു ഡൈ ഫോർ അസ്.
എന്നാൽ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് അയച്ചു.
ആൻഡ് എവരി പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഈസ് സേവ്ഡ് ആൻഡ് ഈസ് പാർട്ട് ഓഫ് ഹിസ് ബോഡി ദി ചർച്ച് ആൻഡ് ജീസസ് ഈസ് ദി ഹെഡ് ഓഫ് ദിസ് ബോഡി ഹിസ് ചർച്ച്.
അവനിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ട് അവന്റെ ശരീരത്തിന്റെ ഭാഗമാകുന്ന തന്റെ സഭയോട്, താൻ തലയായിരിക്കുന്ന തന്റെ സഭയോട് ചേർക്കപ്പെട്ടവരാണ്.
കൊലോസ്യൻസ് 1:18 once again, and he is the head of the body, the church.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു.
So it's so beautiful, we are today right now while we are here on earth as believers in the Lord Jesus Christ, we are united with Christ. There is a wonderful living relationship with Jesus Christ who is in heaven while we are here and united with him.
നാം വിശ്വാസികൾ എന്ന നിലയിൽ ഈ ഭൂമിയുടെ പരപ്പിലായിരിക്കുമ്പോൾ തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് നാം എല്ലാവരും ക്രിസ്തുവിനോട് ഉള്ള ഒരു വ്യക്തി ബന്ധത്തിലേക്ക്, ജീവനുള്ള ബന്ധത്തിലേക്കാണ് നാം കടന്നു
വന്നത്.
ദൈവം തന്റെ ആത്മാവിനെ നമ്മിൽ നൽകിയിരിക്കുന്നു.
Every believer in the Lord Jesus Christ has the indwelling person of the Holy Spirit.
ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ദൈവം ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്.
Christ lives in us through the Holy Spirit.
ക്രിസ്തു നമ്മിൽ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്നു.
So nothing needs to be added to this relationship because each believer is complete in Christ.
ഈ ബന്ധത്തിന്റെ കൂടെ നമുക്ക് മറ്റൊന്നും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എന്തെന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്നത് വിശ്വാസികൾ ക്രിസ്തുവിൽ പൂർണ്ണരാണ് എന്നാണ്.
Colossians chapter 2 verse 10.
കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം.
And we are complete in him which is the head of all principality and power.
എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു.
Read in the ESV version and you've been filled in him who is the head of all rule and authority.
മറ്റൊരു വിവർത്തനത്തിൽ നാം അവനിൽ നിറഞ്ഞിരിക്കുന്നു എന്ന അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
That means, now listen carefully, all of God's fullness dwells in one person, in the person of Christ.
ദൈവത്തിന്റെ സർവ സമ്പൂർണതയും വസിക്കുന്നത് ഒരു വ്യക്തിയിലാണ്, ഈ ക്രിസ്തു എന്ന ആ വ്യക്തി.
Colossians chapter 2 verse 9.
കൊലോസ്യർ 2-ാം അധ്യായം 9-ാം വാക്യം.
For in him, that is in Christ, the whole fullness of deity dwells bodily.
അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്.
Now look at Colossians chapter 1 verse 19.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം ഇപ്പോൾ നമുക്ക് നോക്കാം.
For in him all the fullness of God was pleased to dwell.
അവനിൽ സർവ സമ്പൂർണതയും വസിക്കുന്നു.
Now the most exciting thing is that you and I, believers in the Lord Jesus Christ, we share in that fullness.
നമ്മുടെ അതിശയോക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ നാം എല്ലാവരും അവന്റെ ആ പൂർണതയിൽ പങ്ക് വഹിക്കുന്നവരാണ്.
See, when you and I realized our position in Christ.
നമ്മൾ ക്രിസ്തുവിൽ നമ്മുടെ സ്ഥാനം എന്താകുന്നു എന്നുള്ളത് നാം
മനസ്സിലാക്കണം. Who we are because we are united to Christ, we are released, we are free. And we have the presence and the power of God's Spirit dwelling in us and we are overcomers.
ക്രിസ്തുയേശുവിൽ നമ്മൾ അവനോട് നമ്മെ നാം അനുരൂപപ്പെട്ടവരായതുകൊണ്ട് നാം സകലത്തിലും ക്രിസ്തുയേശുവിനാൽ സകലത്തിലും ജയം പ്രാപിച്ചവരാണ്.
The most exciting thing is that we share in that fullness.
അവന്റെ ആ നിറവ് ഏറ്റവും നമുക്ക് അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവന്റെ ആ നിറവിൽ നാം പങ്കുള്ളവരാണ്.
Look at Colossians chapter 2.
കൊലോസ്യരേഖ രണ്ടാം അധ്യായം
verses 9-10.
9-10 വാക്യങ്ങൾ.
For in Christ all the fullness of the deity dwells in bodily form, and you have been given fullness in Christ, who is the head over every power and authority.
അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും.
You see, very often we as Christians, we don't know who we are.
ക്രിസ്ത്യ വിശ്വാസികൾ എന്ന നിലയിൽ വാസ്തവത്തിൽ നാം നമ്മുടെ നാം ആരായിരിക്കുന്നു, നമ്മുടെ സ്ഥാനം എന്താകുന്നു എന്ന് നാം അറിയുന്നില്ല.
We are actually living as spiritual paupers when we are spiritual billionaires.
നമ്മൾ ആത്മീയമായി വലിയ സമ്പന്നരായിരിക്കെ തന്നെ എന്നാൽ നാം ആത്മീയമായ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്.
Therefore we cannot, we don't experience God's power, God's presence and victory in our lives.
അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ വിജയവും പലപ്പോഴും കൈവരിക്കുവാൻ കഴിയുന്നില്ല.
You know, when you don't know what an inheritance there is in a bank account. Suppose your father is an extremely rich person and he's left you an inheritance, but you don't realize that there is an inheritance in the bank account, you live like a pauper.
ധനവാനായിട്ടുള്ള ഒരു പിതാവിന്റെ മക്കളാണെന്ന് നമ്മെങ്കിലും അതിനെ കുറിച്ച് നമുക്ക് അറിവില്ല എങ്കിൽ അങ്ങനെ ഒരു വലിയ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ പേരിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയുന്നില്ല എങ്കിൽ പിന്നെയും നമ്മൾ ജീവിക്കുന്നത്
ദാരിദ്ര്യത്തിലായിരിക്കും.
ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അനേക വിശ്വാസികൾക്ക് അവർ ക്രിസ്തുവിൽ അവരാരാകുന്നു എന്ന് നാം അറിയുന്നില്ല
എന്നുള്ളതാണ്.
ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയിൽ വസിക്കുന്നവനിൽ നിന്ന് നാം പ്രാപിക്കേണ്ടതിനായിട്ട് അവരെ കുറിച്ചുള്ള പ്രാർത്ഥന അത്
തന്നെയായിരുന്നു.
അവസാന ഭാഗമാണ് വളരെ
So that Christ may dwell in your hearts through faith, that you being rooted and grounded in love may have strength to comprehend with all the saints what is the breadth and the length and the height and depth, and to know the love of Christ that surpasses knowledge. Know the love of Christ that surpasses knowledge, that you may be filled with all the fullness of God.
ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ രക്ഷകനാകുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്, അവൻ നമ്മുടെ സകല ആവശ്യങ്ങളും സന്ധിക്കുവാൻ മതിയായവനാണെന്ന.
And he has written in a book that tells us how everyone, each one of us should live, and he has implanted his spirit in us who gives us his power so that we can live the way that he expects us to live.
അവനാൽ എഴുതപ്പെട്ട പുസ്തകം നമുക്ക് നൽകിക്കൊണ്ട് നാം എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നും നമ്മൾ ജീവിക്കേണ്ടതിനായിട്ട് അവന്റെ ആത്മാവ് നമുക്ക് വേണ്ട ശക്തിയും പകർന്നു തന്നിരിക്കുന്നു.
So we don't need any philosophy.
എന്തെങ്കിലും മിഥ്യയായിട്ടുള്ളതോ മറ്റു തത്വങ്ങളോ ഒന്നും അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല.
We don't need any psychology.
എന്തെങ്കിലും മനഃശാസ്ത്രപരമായിട്ടുള്ള ഒന്നും നമുക്ക് ആവശ്യമില്ല.
Because we can draw of his fullness which is available to anyone who believes.
അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭ്യമായിരിക്കുന്ന അവന്റെ സർവ്വസമ്പൂർണതയിലേക്കാണ് നമ്മെ അവൻ വിളിച്ചിരിക്കുന്നത്.
We have Jesus, we have his earth, we have his word, we have his spirit indwelling us, who leads us into all truth. We have all that we need in Christ.
നമുക്ക് ക്രിസ്തു ഉണ്ട്, അവന്റെ വചനം ഉണ്ട്, അവന്റെ ആത്മാവുണ്ട്, ക്രിസ്തുയേശുവിൽ നമുക്ക് എല്ലാം ഉണ്ട്.
So nobody can give you and me, believers in the Lord Jesus Christ, nobody can give us more than what Jesus Christ has already given us.
വിശ്വാസികൾ എന്ന നിലയിൽ ക്രിസ്തുയേശു നമുക്ക് നൽകിയിരിക്കുന്നതിനപ്പുറത്തും അവനതിനും അപ്പുറമായിട്ട് മറ്റാർക്കും ഒന്നും നമുക്ക് നൽകുവാൻ കഴിയുകയില്ല.
That's what the whole of Colossians chapter 2 is all about.
കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായം മുഴുവനും അത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്.
He empowers us by his spirit to know and do his will through his word.
അവൻ നമ്മെ അവന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് അവന്റെ ആത്മാവിനാൽ നാം ജീവിക്കുവാൻ തക്കവണ്ണം ശക്തി പകർന്നു തരും.
Now it's sad to say there are so many Christians who actually believe that some person or religious system or some discipline needs to be added. You know, Jesus plus 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 to their spiritual experience of salvation. It's sad, but it's true.
ചിലരെങ്കിലും ചില ക്രിസ്തീയ വിശ്വാസികളെങ്കിലും ചിന്തിക്കുന്നത് ആത്മീയമായിട്ടുള്ള ക്രിസ്തുയേശുവിനോട് കൂടെ ആത്മീയമായിട്ടുള്ള അവരുടെ പല അനുഭവത്തിനും അനുഗ്രഹത്തിനും വേണ്ടി അവരുടെ ജീവിതത്തിൽ ക്രിസ്തുയേശുവിനോട് കൂടെ എന്തെങ്കിലും മറ്റ് ചിട്ടകളോ മതപരമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ കൂടെ ചേർക്കണം
എന്നാണ്.
ഒരുവനിൽ ക്രിസ്തു എന്ന ഒരുവനിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും ലഭ്യമാണ്.
We will also have everything that we ever will need in the person and the work of the Lord Jesus.
കർത്താവായ യേശുക്രിസ്തുവിലും അവൻ ചെയ്ത പ്രവൃത്തിയിലും നമുക്ക് എന്നേക്കും ആവശ്യമായുള്ളതെല്ലാം ലഭ്യമാണ്.
So you don't need anything other than the person of Christ. Christ plus 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 plus. No.
ക്രിസ്തുവിനോട് കൂടാതെ ക്രിസ്തുവിനോട് കൂടെ മറ്റെന്തെങ്കിലും ചേർത്ത് നമുക്ക് ആവശ്യമില്ല. ക്രിസ്തുവിൽ മാത്രം സർവ്വതും ലഭ്യമാണ്.
Now Paul did not begin by attacking the false teachers.
ഈ ദുരുപദേശക്കന്മാരെ എതിർത്തുകൊണ്ട് പൗലോസ് അല്ല ഇങ്ങനെ തുടങ്ങുന്നത്, അവിടെ എന്തെങ്കിലും തുടങ്ങുന്നത്.
Paul does one something beautiful. He just exalts the Lord Jesus Christ and shows the preeminence of the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് അവന്റെ ശ്രേഷ്ഠതയാണ് പൗലോസ് അപ്പോസ്തലൻ കാണിച്ചു തരുന്നത്.
Right in chapter 1.
കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൽ
you see the preeminence of Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ പൗലോസ് വെളിപ്പെടുത്തുന്നു.
You see his preeminence of the gospel message.
സുവിശേഷത്തിന്റെ ശ്രേഷ്ഠതയെ പൗലോസ് വെളിപ്പെടുത്തുന്നു.
In the preeminence of Jesus Christ in the gospel message.
സുവിശേഷത്തിലുള്ള പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ് 1-ാമത്തെ കാര്യം.
Verses 1 to 12.
1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യം.
Then you see the preeminence of Jesus Christ in redemption, in delivering us.
നമ്മെ വിടുവിച്ചതിലൂടെയുള്ള വീണ്ടെടുപ്പിലൂടെ ഉള്ള കർത്താവ് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ് പിന്നീട് 2-ാമത് പറഞ്ഞത്. 13-14 വാക്യങ്ങൾ.
Then we see the preeminence of Jesus Christ in creation.
സൃഷ്ടിയിലുള്ള കർത്താവ് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ് പൗലോസ് വീണ്ടും ഓർപ്പിക്കുന്നത്.
Colossians 1:15-17.
1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ.
Then you see the preeminence of Jesus Christ in the church.
കർത്താവ് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത സഭയിൽ എങ്ങനെയെന്നുള്ളതാണ് പിന്നീട് പറയുന്നത്.
Colossians 1:18-23.
1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ.
Then Paul tells us something beautiful. He tells us about the preeminence of Jesus Christ in his own ministry.
പൗലോസിന്റെ തന്നെ ശുശ്രൂഷയിലൂടെയുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പറയുന്നത്.
In verses 24-29, Colossians chapter 1.
കൊലോസ് 1-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ.
All of this truth is for us to grasp and to apply.
ഈ കാര്യങ്ങളൊക്കെ നാം ഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം.
So in the gospel message, Christ is preeminent.
സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനാണ് ശ്രേഷ്ഠത.
The people to whom Paul was writing had become Christians because of the gospel message that was brought to them by Epaphras.
പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഈ ലേഖനം എഴുതുന്നതായിട്ടുള്ള വിശ്വാസികൾ അവരെ എപ്പഫ്രാസ് വഴി അവർക്ക് ലഭിച്ച സുവിശേഷത്തിലൂടെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്.
And if Jesus was not preeminent in the gospel message, then the message was wrong.
അവര് ഏറ്റെടുത്തിരിക്കുന്നതായിട്ടുള്ള സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ ആ സന്ദേശം തെറ്റാണ്.
If the message was wrong, then they were not saved at all.
ആ സന്ദേശം തെറ്റാകുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ടു.
So once Paul established the preeminence of Jesus Christ,
ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിതമാക്കിയിട്ട്,
then you find Paul confronting the heretics on their own ground.
എന്നാൽ പിന്നീട് അതോടൊപ്പം തന്നെ പൗലോസ് ഈ ദുരുപദേഷ്ടാക്കന്മാരെ അതിൽ അവരുടെ തെറ്റായ കാര്യത്തെ വെളിപ്പെടുത്തുകയാണ്.
You see Paul doing that in Colossians chapter 2.
അത് കൊലോസ്യരിലെ 2-ാം അധ്യായത്തിലാണ് അങ്ങനെ ചെയ്യുന്നതായിട്ട് നാം കാണുന്നത്.
He exposes the false religion of their teaching.
അവരുടെ ഉപദേശത്തിലുള്ള തെറ്റായ
false origin of their teaching.
അവരുടെ ഉപദേശത്തിലുള്ള തെറ്റായ കാര്യങ്ങളെ പൗലോസ് വെളിപ്പെടുത്തുന്നു.
Then Paul shows how their teachings contradicted everything that Jesus taught.
കർത്താവായ യേശുക്രിസ്തു പഠിച്ച ഉപദേശങ്ങളുമായിട്ട് എത്രമാത്രം വിരുദ്ധമായിട്ടാണ് അവരുടെ ഉപദേശങ്ങൾ എന്നുള്ളത് പൗലോസ് കാണിച്ചത്.
And what Paul taught about Jesus.
പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചതായുള്ള ഉപദേശങ്ങൾ.
So the believer who grasped Colossians chapter 2 is not likely to be led astray by some enticing new improved brand of Christianity.
ഈ കൊലോസ്യരിലെ 2-ാം അധ്യായം ഗ്രഹിക്കുന്നതായിട്ടുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ നയിക്കുന്നത് എന്തെങ്കിലും ആധുനികമായിട്ടുള്ള പുതിയ ക്രിസ്തീയ ഉപദേശങ്ങളിലേക്കല്ല.
Because he knows Jesus.
എന്നാൽ അവര് യേശുവിനെ അറിയുന്നവരാണ്.
Jesus is the Bible, the Jesus whom Paul preached.
വേദപുസ്തകം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിനെ.
After Paul completes his task of refuting the heretics,
ഈ ജ്ഞാനവാദികളെ അവരോട് എതിർത്ത് പൗലോസ് പ്രസംഗിച്ച് എഴുത കഴിയുമ്പോൾ
പിന്നീട്
സഭയോട് വളരെ പ്രധാനപ്പെട്ടതായുള്ള ഒരു കാര്യമാണ് പൗലോസ്
പറയുന്നത്.
കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലുമാണ് അങ്ങനെ നാം കാണുന്നത്.
പോൾ എക്സ്പ്ലെയിൻ ദി ആന്റിഡോട്ട് ടു ഫാൾസ് ടീച്ചിംഗ് which is a godly life.
ദൈവിക ജീവിതം എന്ന കാര്യത്തെ കുറിച്ച് ഈ ദുരുപദേഷ്ടാക്കന്മാർ പറയുന്ന കാര്യങ്ങളുടെ വിശദീകരണം.
All that you need to do is examine the person's life.
ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതം പരിശോധിക്കുക.
You see, those who say I don't care what you believe just as long as you live a good life, they're not thinking logically.
നിങ്ങളുടെ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ ജീവിതം നല്ലതാണ് എന്ന് പറയുന്നവരെ കുറിച്ച് അവരുടെ ചിന്ത തെറ്റായ ചിന്തയാണ്.
Because what we believe determines how we behave.
എന്തെന്നാൽ നാം എന്ത് വിശ്വസിക്കുന്നുവോ ആ തരത്തിലാണ് നമ്മുടെ സ്വഭാവവുമായിരിക്കുന്നത്.
If you believe that matter is evil,
എല്ലാ വസ്തുവും പൈശാചികമാണ് എന്നാണ് നാം വിശ്വസിക്കുന്നതെങ്കിൽ,
അപ്പോൾ
നമ്മുടെ ശരീരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ
കഴിയും.
നമ്മുടെ ജീവിതത്തെ കുറിച്ച് യാതൊരു മൂല്യവും ആ നിലയിലാണെന്നെങ്കിൽ
ഉണ്ടാവുകയും in the early days when the United States was came into existence as a nation, barbarian lives, lynching each other, cutting each other's throat, taking video of this lynching taking place, standing and watching and applauding people who are lynching.
ഇന്ന് നമ്മുടെ രാജ്യവും നേരിടുന്നത് മറ്റു രാജ്യങ്ങളിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങളെ പോലെ
പരസ്പരം
ഇന്ന് നമ്മുടെ രാജ്യം ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലാത്ത തരത്തിലുള്ള തമ്മിൽ തമ്മിൽ കഴുത്തറത്ത് കണ്ട് രസിക്കുന്നതായിട്ടുള്ള തരത്തിലേക്കുള്ള ഒരു ജീവിതത്തിലാണ് നമ്മുടെ രാജ്യവും ഇന്ന്
എത്തിക്കൊണ്ടിരിക്കുന്നത്.
വസ്തുക്കളിലൊക്കെയും പൈശാചികമാണ് എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ശരീരം കൊണ്ട് എന്തും നമുക്ക് ചെയ്യുവാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അതിനനുസരണമായിട്ടായിരിക്കും നിങ്ങളുടെ
ജീവിതം.
തെറ്റായ ഉപദേശങ്ങൾ എപ്പോഴും തെറ്റായ ജീവിതത്തിലേക്കായിരിക്കും നമ്മെ
നയിക്കുന്നത്.
ശരിയായ ഉപദേശം മാത്രമാണ് ശരിയായ ജീവിതത്തിലേക്ക് നയിക്കുന്നത്.
So in chapter 3, chapter 4,
3-4 അധ്യായങ്ങളിൽ
Paul applies the preeminence of Jesus Christ to the daily affairs of life.
പൗലോസ് അപ്പോസ്തലൻ അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്.
If Jesus Christ is truly preeminent in our lives,
നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മൾ ശ്രേഷ്ഠമായി നിൽക്കുന്നതെങ്കിൽ,
then we will glorify Jesus Christ by keeping ourselves pure.
നാം നമ്മെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നതിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം
വെളിപ്പെടും.
മറ്റുള്ള വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മയിൽ നാം
സന്തോഷമുള്ളവരായിരിക്കും.
നമ്മുടെ ഭവനങ്ങളിലൊക്കെയും തമ്മിൽ തമ്മിൽ
സ്നേഹമുള്ളവരായിരിക്കും.
നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെയും നാം
വിശ്വസ്തരായിരിക്കും.
നമ്മുടെ നമ്മുടെ മറ്റ് നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരെ ഒരിക്കലും നമ്മൾ വഞ്ചിക്കുകയും
we will seek to be a witness for Christ and serve him effectively wherever God has placed us.
നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടത്തൊക്കെയും അവന്റെ വിശ്വസ്ത സാക്ഷികളായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് നാം അവനെ സേവിക്കും.
So unless doctrine leads to duty, it's of no use.
നമ്മുടെ ഉപദേശങ്ങൾ അതിന്റെ കർത്തവ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രയോജനം ഉണ്ടാകില്ല.
False teachers and false doctrine, false lives.
ദുരുപദേഷ്ടാക്കന്മാർ ദുരുപദേശം അത് തെറ്റായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കും.
Many Bible scholars have concluded that Colossians is a very deep letter.
പണ്ഡിതാക്കന്മാരൊക്കെയും കണ്ടെത്തിയിരിക്കുന്നത് കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള പൗലോസിന്റെ ഒരു ലേഖനമാണെന്ന്. പൗലോസ് എഴുതിയതിൽ വെച്ച് ഏറ്റവും ആഴമേറിയതായിട്ടുള്ള ലേഖനമാണ്. ഈ മനോഹരമായിട്ടുള്ള ഈ ലേഖനം പഠിക്കുന്നതിലും വായിക്കുന്നതിലും ഇവിടം കൊണ്ട് നാം നിർത്തരുത്. ഇതിലുള്ള ഓരോ അധ്യായങ്ങൾ കുറിച്ചും ആത്മീയമായിട്ടുള്ള ഒരു സമീപനം നമ്മൾക്ക് ആവശ്യമാണ്.
So unless we depend on the Holy Spirit of God to teach us, we will miss the truths in God's word what God wants us to know.
ദൈവം തന്റെ വചനത്തിലൂടെ നാം എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതലായി പഠിക്കുവാനായിട്ട് നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക്
കഴിയുകയില്ല.
ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ സഭ, പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനത്തിലെ സന്ദേശം വളരെ അത്യാവശ്യമായിരിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ
because we live in a day when religious toleration means one faith is just as good as another faith.
എന്തുകൊണ്ടെന്നാൽ നാം ഈ ജീവിക്കുന്നതായിട്ടുള്ള കാലഘട്ടത്തിലെ മതപരമായിട്ടുള്ള പല സഹിഷ്ണുതയുടെയും അർത്ഥം ഓരോ വിശ്വാസവും അതിൽ തന്നെ ശരിയാണ് എന്നാണ്.
So people tell us as long as you believe in Jesus plus you believe in all the other gods you're fine, it's okay, but please don't say Jesus only.
ചിലർ പറയാറുണ്ട് മറ്റുള്ളത് വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ ക്രിസ്തുയേശുവിലൂടെ വിശ്വസിക്കുന്നത് കൊണ്ട് തെറ്റില്ല, എന്നാൽ ക്രിസ്തുയേശുവിൽ മാത്രം വിശ്വസിക്കണം എന്ന് പറയുന്നതിലാണ് അവർക്ക് വിഷയം.
And some people try to take the best from various religious systems and they manufacture their own private religion.
മറ്റു ചിലർ മറ്റു മതം പല മതങ്ങളിൽ നിന്ന് പല കാര്യങ്ങളൊക്കെ എടുത്ത് അതിനെ കൂട്ടി യോജിപ്പിച്ച് അവരുടേതായിട്ട് തന്നെയുള്ള ഒരു മതം ഉണ്ടാക്കിയെടുക്കുന്നു.
And to many people Jesus Christ is only one of the several great religious
മറ്റു പല ചിലർക്ക് അവരുടെ മതത്തിന്റെ നേതാക്കന്മാരിൽ ഒരുവനായിട്ട് യേശു ക്രിസ്തുവിനെയും
ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
മറ്റുള്ള മത നേതാക്കന്മാരെ അല്ലെ ഉപദേഷ്ടാക്കന്മാരെക്കാൾ കൂടുതലായിട്ട് യാതൊരു അധികാരവും അവന്
കൊടുക്കാതെ
മറ്റു ചിലർക്ക് കർത്താവായ യേശു ക്രിസ്തു അവരുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്നാൽ അവന് വേണ്ടത് ശ്രേഷ്ഠത അവരുടെ ജീവിതത്തിൽ നൽകുന്നില്ല.
So we are living today in an age of syncretism.
നാം ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഇതിനെയൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു തരത്തിലാണ്.
You know, wood is God, mud is God.
തടി ദൈവമാണ്, മണ്ണ് ദൈവമാണ്.
This stand is God, mic is God, God is also God, Jesus is also God.
ഈ സ്റ്റാൻഡ് ദൈവമാണ്, ഈ മൈക്ക് ദൈവമാണ്, ദൈവം ദൈവമാണ്, യേശുവും ദൈവമാണ്.
That is syncretism.
ഇതെല്ലാം കൂടെ അതാണ് എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു
religion of the Antichrist.
അത് അന്തിക്രിസ്തുവിന്റേതായിട്ടുള്ള മതമാണ്.
And so people are trying to harmonize and unite many different schools of thought and come up with a super religion, superior religion.
മനുഷ്യരെ ഇങ്ങനെയുള്ള പല ആശയങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഏറ്റവും നന്നായ ഒരു മതം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക.
And they say after all what matters is love.
എല്ലാത്തിലും ഉപരിയായിട്ട് എന്താണ് ആവശ്യം? സ്നേഹമാണ് ആവശ്യം.
But love without truth is not love. That is lust. Let me
tell you. Nal sneham satyam illathathayittulla sneham adu yatharthamayittulla snehamalla.
You see, today many Bible believing churches are also in danger of diluting truth.
ഇങ്ങനെയുള്ള പല ആശയങ്ങളും ഉപദേശത്തോട് ചേർക്കുന്നതിലൂടെ ഇന്ന് വേദപുസ്തകം അടിസ്ഥാനമാക്കി ഉപദേശിക്കുന്ന സഭകൾ പോലും അപകടത്തിലാണ്.
So you have mysticism, you have legalism, you have eastern religions, you have asceticism and man-made philosophies, all of this secretly creeping into the churches.
യോഗികളുടെ ഉപദേശം, അതുപോലെ നിയമപരമായിട്ടുള്ള ഉപദേശം, പൗരസ്ത്യ മതത്തിന്റെ ഉപദേശം, സന്യാസ ഉപദേശം, ഇങ്ങനെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പല തത്വങ്ങളും ഇന്ന് രഹസ്യമായിട്ട് സഭയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക.
They are not denying Christ.
അവര് ക്രിസ്തുവിനെ തള്ളിക്കളയുന്നില്ല.
But what are they doing? They are dethroning Jesus Christ.
എന്നാൽ അവനെ സ്ഥാനഭ്രഷ്ടനാക്കുകയാണ്, യേശു ക്രിസ്തുവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയാണ് അവർ.
And they are robbing him of his rightful place of preeminence.
അവന്റെ ശ്രേഷ്ഠത എന്ന ആ സ്ഥാനം അവരെ അപഹരിച്ചു കളയുകയാണ്.
As we study this beautiful letter,
ഈ മനോഹരമായിട്ടുള്ള ലേഖനം നാം പഠിക്കുന്നു.
We must pay attention to the warnings that Paul gives.
പൗലോസ് നൽകുന്നതായിട്ടുള്ള മുന്നറിയിപ്പുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളെ നാം വളരെ ശ്രദ്ധയോടെ കാണണം.
Colossians 2:4.
കൊലോസ് ലേഖനം 2:4.
I say this in order that no one may delude you with plausible arguments.
വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാൻ ഇത് പറയുന്നു.
Colossians 2:8.
ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു.
Colossians 2:8.
രണ്ടാം അധ്യായം എട്ടാം വാക്യം.
I'll read the ESV, then we'll read the KJV. See to it that no one takes you captive by philosophy and empty deceit, according to human tradition, according to the elemental spirits of the world, and not according to Christ.
തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല.
Colossians 2:8, the King James Version says, beware lest any man spoil you through philosophy, etc.
തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിൻ.
Colossians 2:16,
Colossians 2:16,
therefore let no one pass judgment on you in questions of food and drink or with regard to a festival or a new moon or a sabbath.
അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്.
Now let us come back to Colossians 1:3-6.
കൊലോസ്യരുടെ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. വാക്യങ്ങൾ 3-6 വരെയുള്ള
വാക്യം. We'll focus there. The apostle Paul was a great encourager.
Paulos apostolen valare mattullavare valare ulsaahippikunnathil valare talpparanay.
And this epistle is a good example of the grace of thanksgiving.
Stotram arpikkunnathilulla krupaye kurichu ee lekhanam kududala valare nalla oru udaaharanamaanu.
Actually in the original Greek this verse in this section Colossians chapter 1 right up to verse 8 it's one long sentence.
ഇതിന്റെ മൂലഭാഷയില് കൊലോസ്യരുടെ 1-8 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ വാക്യമാണ്.
And he gives thanks. He gives thanks for what Christ has done in the lives of the Colossian churches.
കൊലോസ്യ സഭയിലുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ ക്രിസ്തു ചെയ്ത കാര്യത്തെക്കുറിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുക.
What God has done for the Colossian Christians.
കൊലോസ്യയിലുള്ള ക്രിസ്തീയ വിശ്വാസികളിൽ ദൈവം ചെയ്ത പ്രവൃത്തിക്ക് വേണ്ടി.
And then again he mentions thanksgiving in 5 other places in this letter.
ഈ ലേഖനത്തിൽ 5 സ്ഥലങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ സ്തോത്രം അർപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു.
Colossians 1:12, giving thanks to the Father who has qualified you to share in the inheritance of the saints in light.
വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കിയവന് അവൻ സ്തോത്രം ചെയ്യും.
Colossians 2:7, rooted and built up in him and established in the faith just as you were taught, abounding in thanksgiving.
Colossians 2:7, avanil veeruniyum aalmiya varthana praavichum ningalku upadeshichu thannathinu ottavannam vishwasathal urachum stotrathil kavinju irippi.
Last part of Colossians 3:15, and be thankful. Let the peace of Christ rule in your hearts, to which indeed you were called one body, and be thankful.
3:15, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പിൻ.
Colossians 3:17, giving thanks to God the Father through him.
അവൻ യേശുവിന്റെ നാമത്തിൽ അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും.
Colossians 4:2,
4:2,
continue steadfastly in prayer, being watchful in it with thanksgiving.
പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ.
Don't forget, where did Paul write this letter from?
പൗലോസ് എവിടെ വെച്ചാണ് ഈ ലേഖനം എഴുതിയെന്നുള്ളതിനെ കുറിച്ച് മറന്നു പോകരുത്.
Prison in Rome.
റോമിലുള്ള ജയിലിൽ നിന്നാണ് എഴുതിയത്.
So being thankful even while in prison.
അവൻ പൗലോസ് തടവറയിൽ ആയിരുന്നിട്ട് പോലും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്.
Yes, that was his attitude. Because of his understanding of the preeminence of the Lord Jesus Christ in every situation, he is able to give thanks.
Ella sahajaryangalilum karthavaya yesu christinte shreshthathaye than arinjirunnathukonde sahajaryangalkku appuramayitte ellathilum devathinu stotram arpikkuka ennalladayirunnu paulosinte manohavam.
How does the preeminence of Christ become real in your life?
Karthavaya yesu christinte shreshthatha nammalude jeevithathil enganeyanu pravalavathagunnu.
When you thank and praise God for the situation or the trial that you're in, you're acknowledging the preeminence of Jesus, because you know Jesus is in the trial.
Nama kadannu povunnathulla yaadharthyangalude nadivil adu edu prashnangalayirunnalum endu vishayangalayirunnalum adinte nadivil karthavaya yesu christinte shreshthatha nam manasilakkum.
So you're thanking him and praising him because he's in the trial.
നമ്മളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ ഉള്ളതുകൊണ്ട് അവനെ നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും.
What happens when you do that?
അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
Let me tell you, Satan will flee, because when you start worshiping and thanking Jesus because he's there, and you know he is there, Satan will know and he will run away.
ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ളതുകൊണ്ട് പിശാച് ആരും ഓടിക്കാതെ
ഓടിപ്പോകും.
നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നാം അവനെ ആരാധിക്കുമ്പോൾ ഈ വിഷയം നമ്മുടെ ജീവിതത്തിൽ
സംഭവിക്കുന്നു.
നമ്മുടെ ആത്മീയമായിട്ടുള്ള പോരാട്ടത്തിന്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാതലായിട്ടുള്ള ഒരു ഭാഗ്യം.
So just like Paul was grateful to God for what God was doing, we also must be grateful in our lives. Paul was in prison. No matter what the prison situation you are in, But God, remember, God is in your life. Jesus Christ is there. He's preeminent. And when He is preeminent in your life, you can praise and thank Him.
പൗലോസ് അപ്പോസ്തലൻ തടവറയിലായിരുന്നപ്പോഴാണ് അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിച്ച് ആരാധിച്ചത്. നാമും ആയിരിക്കുന്നതിനുള്ള ജീവിത സാഹചര്യമാകുന്ന തടവറയിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ അതിന്റെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ള തിരിച്ചറിവോട് നാം അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ ഭവിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ള വിശ്വാസികളുടെ ജീവിതത്തിലും ദൈവം ചെയ്യുന്ന വലിയ പ്രവൃത്തികളെ ഓർച്ച് നമുക്ക് അവനെ സ്തോത്രം ചെയ്യാൻ
കഴിയും.
എന്തുകൊണ്ടെന്നാൽ വിശ്വാസികളെന്ന നിലയിൽ നാം എല്ലാവരും ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. നാം ഒരിക്കലും അത്
മറന്നുപോകരുത്.
1 Corinthians 12:12-13
For just as the body is one and has many members, and all the members of the body, though many, are one body, so it is with Christ. For in one spirit we are all baptized into one body, Jews or Greeks, slaves or free, and all were made to drink of one spirit.
ശരീരമൊന്നും അതിന്റെ അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു.
When you begin to realize the preeminence of Jesus Christ in your life and begin to apply that truth in your life, you are strengthened by the Holy Spirit in your innermost being.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ശക്തി പകർന്നു തരും.
Look at the Apostle John. He was thrown to the island of Patmos. And he was an old man. Remember, but he's in the island of Patmos. And what is he doing on the Lord's day? Worshipping the Lord. He knew who Jesus was.
അപ്പോസ്തലനായ യോഹന്നാന്റെ വാർദ്ധക്യത്തിലുള്ള ജീവിതം നാം പരിശോധിക്കുമ്പോൾ പത്മോസ് ദ്വീപിൽ ആത്മവിശേഷത്തിലായിരുന്നപ്പോൾ യോഹന്നാൻ ചെയ്തത് അവന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് അവനെ ആരാധിക്കുക.
Don't think that we are not going to go into trouble. I'm telling you, as believers in the Lord Jesus Christ, the coming years will be years of trouble. It's not going to be easy. Trouble is only going to increase. Persecution is only going to increase. It's going to be costly to follow Jesus.
ഈ വരും കാലങ്ങളിലൊക്കെ ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിൽ പലപ്പോഴും പരിശോധനകൾ ഇനി ഏറി വരുവാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതലായും കാണുന്നത്. എന്നാൽ നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വാസം അർപ്പിക്കുന്നതിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടതായും വരും.
But it is costly, let me tell you, not to follow.
എന്നാൽ അവനെ അനുഗമിക്കാതിരിക്കുന്നതിന് അതിനേക്കാൾ വില നമുക്ക് കൊടുക്കേണ്ടതായും.
One day we'll all have to count the cost.
എന്നാൽ നമുക്ക് ഒരിക്കൽ നാം ഇരുന്ന് അതിന്റെ വില നാം എണ്ണി
തിട്ടപ്പെടുത്തേണ്ടതായിട്ടുള്ള now and follow Jesus than rather when it's too late you can't do anything.
ഇപ്പോൾ നാം അതിന്റെ വിലയെ കുറിച്ച് ചിന്തിക്കുകയും ഇപ്പോൾ തന്നെ അവന്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് താമസം വയ്ക്കാതെ ഇരിക്കും.
Praise God, he is in the trial, he is with us when we face the trial.
നാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, നാം പിശാചിനെ അഭിമുഖീകരിക്കുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ അവനുണ്ട് എന്നുള്ളത് ഓർത്ത് നമുക്ക് അവനെ സ്തോത്രം.
And when one member of the body is strengthened, what will happen? When you are strengthened, you are able to help your fellow brother or fellow sister in Christ to be strengthened.
ഒരു ശരീരത്തിന്റെ ഒരു അവയവം എന്ന നിലയിൽ നാം തന്നെ ശക്തി പ്രാപിക്കുമ്പോൾ മറ്റുള്ള അവയവങ്ങളെ, മറ്റുള്ള സഹോദരങ്ങളെ നമുക്ക് ശക്തീകരിക്കുവാനായിട്ട്
കഴിയും. So together as the body of Christ, with Jesus being our head, preeminent in our lives, we can face any trial.
കർത്താവായ യേശു ക്രിസ്തു എന്ന അവൻ നമ്മുടെ തലയായി ആയിരിക്കുമ്പോൾ, അവൻ നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠനായിരിക്കുമ്പോൾ നാം എന്ത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട്
കഴിയും. When one person in the church experiences revival, what happens? The whole church experiences revival.
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഉണർവിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അതോടൊപ്പം ആ സഭ മുഴുവനായിട്ട് ആ ഉണർവ് അനുഭവിക്കുവാൻ.
So true. You want the church to be revived, you must be revived.
സഭയിൽ ഉണർവുണ്ടാകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും വ്യക്തിപരമായി നമ്മളിൽ ഉണർവുണ്ടാകണം.
What is my biblical basis? Revelation 3:20.
വെളിപാട് പുസ്തകം 3:20 ഇതിന്റെ 20-ാം വാക്യമാണ് അതിന്
ആധാരമായിട്ട്.
അത് സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൂതാണ്.
What kind of church was it?
എന്ത് ഏത് തരത്തിലുള്ള സഭയായിരുന്നു അത്?
Please tell me, what kind of church? You are poor, wretched, blind and naked. Revelation chapter 3, who is he speaking to? Please read.
വെളിപാട് പുസ്തകം 3:20 ഇതിന്റെ 20-ാം വാക്യം.
Before that, what kind of a church? Who is he speaking to? Who is Jesus speaking to?
Laodicea sabha.
Speaking to Laodicean church. And what was the Laodicean church like?
Vishwasthanam sathyavanumaya sakshiyaya devasrushtiyude aarambhamaya amen ennullavan arli cheythathu njan ninde pravarthi ariyunu nee ushnavanum alla seedavanum alla ശീതോഷ്ണവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.
Today's present day church is like this. You say, I'm rich, I prosper, and I need nothing, not realizing that you're wretched, pitiable, poor, blind, naked.
ഞാൻ ധനവാനും ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും ആകുന്നു. ഈ ആധുനിക കാലഘട്ടത്തിലെ സഭ ഏതാണ്ട് ഇതുപോലെയാണ്.
You know, then he's telling the church, you know, do whatever you can. In other words, I'll read the next verse. Do whatever you can to get your blindness removed. That's what he's saying. He's saying, I counsel you to buy from me gold refined by fire so that you may be rich, and white garments so that you may clothe yourselves, and the shame of your nakedness may not be seen, and salve to anoint your eyes so that you may see how wretched, how miserable a condition you are in. That's what he's telling the church.
നീ സമ്പന്നനാകേണ്ടതിന് തീരൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടുവാൻ വെളിഭാഗത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു.
You know, God loves us. That's why he's reproving the church. He's saying, those whom I love, I reprove and discipline. So be zealous and repent.
ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മെ ശിക്ഷിക്കുന്നത്. ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്നുള്ളത് ദൈവവചനം
വെളിപ്പെടുത്തുന്നു.
ഉണർവിന് വേണ്ടിയിട്ടുള്ള രഹസ്യം പിന്നീട് അവിടെ
വെളിപ്പെടുത്തുന്നു.
അവൻ സഭയോടാണ് അവൻ സംസാരിക്കുന്നത്. സഭ ദൂത് ആർക്ക്
വേണ്ടിയിട്ടുള്ള ഓൾ ഐ സ്റ്റാൻഡ് അറ്റ് ദി ഡോർ ഹി സ്റ്റാൻഡിങ് ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ജീസസ് ഔട്ട്സൈഡ് ദി ഡോർ ഓഫ് ദി ചർച്ച് ദാറ്റ്സ് ദി സിറ്റുവേഷൻ ജീസസ് ഔട്ട്സൈഡ് ദി ഡോർ ഓഫ് ദി ചർച്ച് ദി ചർച്ച് വെരി ഹാപ്പി ഓൺ ദി ഇൻസൈഡ് തിങ്കിങ് ഇറ്റ്സ് റിച്ച് ഇറ്റ്സ് പോർ ബ്ലൈൻഡ് wretched, miserable, he's standing outside. What's he doing? He is knocking. We apply this to actually, you know, to evangelize to the unbeliever. Actually, his message to the church.
ഈ ദൂത സഭയോടാണ് സമ്പന്നനായിരിക്കുന്നു ധനവാനായിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ പുറത്തു നിന്ന് വാതിലിന് പുറത്തു നിന്ന് യേശു ക്രിസ്തു മുട്ടിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ
പറയുന്നത്.
ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ.
There is no gender in Christ, right? Neither male nor female, right? Neither Greek nor Hebrew, right? One in Christ. So he is knocking at the door and he's saying, if anyone here hears what? My voice. Remember what he said, my sheep hear my and they follow me. So he is looking. Is there one sheep here willing to listen to my voice? That's what he's looking for. That's what he's looking for. Because he knows one thing. If that one sheep hears his voice, what will happen? And open the door.
ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരാട് എന്റെ ശബ്ദം കേൾക്കുവാൻ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണോ?
Listen, you personally have the key to revive whichever local church you are part of.
നാം ആയിരിക്കുന്ന ഏത് പ്രാദേശിക സഭയുടെ ഭാഗമായിരുന്നാലും നാം ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അതിന് മനസ്സുണ്ടെങ്കിൽ അത് സാധ്യമാണ്.
I know one of the elders of the church. He came and told me one day, you know, pastor, you know, for a long time I felt, if you change, then everybody else will change in this church. This church will be revived if you are revived. Then he came and told me, you see, but you know, that's what I thought. And then he said, now I know one thing. If I am changed, then the church will change. You know, this is how we always think, man. We think if somebody else is revived, then the church will be up. If only this most difficult fellow who comes to this church will change, then the church will change. No, not that way at all.
പലപ്പോഴും നാം ചിന്തിക്കുന്നത് സഭയിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടായിരിക്കുന്നതിനുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ഉണർവുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ സഭ മുഴുവൻ
ഉണ്ടാകുമെന്നാണ്. If any man hear my voice and open the door, just imagine Jesus standing outside the door of the church, he's knocking, and he's looking for one person in the church who just open the door so that he can come in. To whom? To the church. Come inside the church, he's outside. If one person will just invite me inside, allow me to come in, hear my voice and open the door, I will come in. I will sup with him and he with me. That means he's going to have fellowship with that person. He'll revive that person. And let me tell you this, revival is infectious.
സഭയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വാതിൽക്കൽ മുട്ടിക്കൊണ്ട് പറയുന്നത്, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അതിന് താല്പര്യമുള്ള ഒരു പ്രാദേശിക സഭയിലെ ഒരു വ്യക്തിയെങ്കിലും അതിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ആ സഭയിൽ വലിയ ഉണർവ് ഉണ്ടാകും.
If you get a true picture of who Jesus is and who he the preeminence of Jesus, if you get a picture of who truly Jesus is, will change your life.
നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനും സഭയ്ക്കും അത്
പ്രയോജനം.
നാം കാണുന്നതാണല്ലോ ഈ പ്രപഞ്ചത്തിലെ സകലതും, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം അവന് വേണ്ടിയും അവനായും സൃഷ്ടിച്ചതാകുന്നു.
You know that the one who shed his blood on the cross on Calvary is the one who flung those billions of galaxies into space.
ഈ സൗരയൂഥത്തിലെ സർവത്തെയും സൃഷ്ടിച്ചവൻ തന്നെയാണ് കാൽവറി ക്രൂശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവന്റെ ശരീരത്തിലെ രക്തം നമുക്കായി ചിന്തിക്കുന്നത്.
And do you know why he came?
എന്തുകൊണ്ടാണ് അവൻ വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ?
ബിക്കോസ് എവറി ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ദാറ്റ് വാസ് ഷെഡ് വിതൗട്ട് എനി മീനിംഗ്, ഇറ്റ് വാസ് ഷെഡ് ബിക്കോസ് ദി വർക്ക് ഹാഡ് ടു ബി ഫിനിഷ്ഡ്.
അവന്റെ ശരീരത്തിൽ നിന്നും ചിന്തിതായിട്ടുള്ള ഓരോ തുള്ളി രക്തത്തിനും അതിന് അർത്ഥമില്ല എന്നല്ല, അതൊന്നു മാത്രമാണ് ആവശ്യമായിരുന്നത്.
There is no one who can deliver us except Jesus.
കർത്താവായ യേശുക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും നമ്മെ വിടുവിക്കുവാൻ കഴിയില്ല.
If you understand who the person of Christ is and what he has done for you on the cross.
നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ആരാകുന്നുവെന്നും അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ എന്താണ് നിർവഹിച്ചത് എന്നുള്ളതും നിങ്ങൾ ഗ്രഹിക്കുവാൻ കഴിഞ്ഞാൽ.
And to what position he has raised you and you trust him.
അവനിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചപ്പോൾ നിങ്ങളെ ഏത് സ്ഥാനത്തേക്കാണ് അവൻ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളത് നാം ഗ്രഹിക്കുന്നുവെങ്കിൽ.
You begin to draw of his fullness.
അവന്റെ സർവ സമ്പൂർണ്ണതയെ നമ്മളിലേക്ക് ആവശ്യിക്കുവാനായിട്ട്
to experience his presence, you experience his power. No matter what situation you're going through in life, you know that Jesus is the Lord.
നാം കടന്നുപോകുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതിന്റെ മധ്യത്തിൽ നമ്മുടെ കർത്താവായി ഉള്ളതുകൊണ്ട് അവൻ സകലത്തിലും നമുക്ക് മതിയായവനെന്ന് നമുക്ക് ഉറച്ചുവാൻ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ചോദിക്കുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് അവന് പ്രതികൂലമായി.
You begin to realize that the Lord of hosts, the captain of the heavenly armies, the King of kings and Lord of lords is with you, in you, in the situation that you're in, and he's able. That's enough.
സൈന്യങ്ങളുടെ ദൈവമാകുന്നവൻ രാജാതിരാജാവും കർത്താവുമായിരിക്കുന്നവൻ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ അവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതികൂലമായി മറ്റൊന്നുമില്ല.
I'll just stop here now.
നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.
It's 2 minutes to 7, 3 minutes to 7. We must stop. But just remember this one thing. Jesus is all that you need. Nothing else. No plus, no minus, don't add. Jesus is all you need. That's all you need. He is all you need. That's correct.
കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്കൊന്നും കൂട്ടുകയോ നമുക്ക് കുറയ്ക്കുകയോ ആവശ്യമില്ല. യേശുക്രിസ്തു മാത്രമാകുന്നു നമ്മുടെ ജീവിതത്തിന് ആധാരമായിരിക്കേണ്ടത്.